വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, സമയത്തെപ്പറ്റിയുള്ള ഒരു സന്ദേഹത്തിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ആദ്യം ഞാൻ പത്രത്തിൽ കണ്ടത് 20 മിനിറ്റാണ് പ്രസംഗം എന്നായിരുന്നു. ഇവിടെ വന്നപ്പോൾ അതിനിടയ്ക്ക് അറിഞ്ഞ് 30 മിനിറ്റാകാം എന്ന് പിന്നീട് മനസ്സിലാക്കി. അടുത്ത റാസം ഇവിടെ വരുന്നത് വരെയുള്ള സമയമാണ്. വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ അപ്പോൾ നിർത്തിയിരിക്കണം എന്ന് നിർദ്ദേശവും ഉണ്ടായി. ഇപ്രകാരമുള്ള ഒരു സന്ദേഹത്തിലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഏതെങ്കിലും എനിക്കേറെ അധികമായ അഭിമാനവും അതോടൊപ്പം കൃതജ്ഞതയും സ്തോത്രവും ഒക്കെയുണ്ട് പരിശുദ്ധനായ പാമ്പാടി തിരുവേണിയെപ്പറ്റി അനുസ്മരിക്കുവാൻ അവസരം ലഭിച്ചത്. കാരണം എന്റെ ജീവിതം അത്രമാത്രം അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പറയട്ടെ. 1955 ഞങ്ങൾ രണ്ടുപേരുടെയും കരങ്ങൾ നേരിടത്ത് പള്ളിയിൽ വെച്ച് പിടിപ്പിച്ചിട്ട് ഇതാ ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം ഭരമേൽപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പാമ്പാടിമീനിയാണ് ആര്യക്കുപ്പമ്പ അച്ഛൻ്റെ മകളും മറിയാമ്മയും എന്റെയും കരങ്ങൾ ഒന്നിച്ച് പിടിപ്പിച്ച് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ അനുഗ്രഹം നൽകിയത് ആ പിതാവാണ്. മാത്രമല്ല 4-5 വർഷങ്ങൾ മെഡിക്കൽ കൺവെൻഷന് സമാപന യോഗത്തിൽ ഞാനായിരിക്കും പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. അന്നൊക്കെ പാമ്പാടിമീനി അതിന്റെ അധ്യക്ഷനായിട്ടുണ്ട്. ആ പ്രസംഗം അവസാനിക്കുമ്പോൾ തിരുമേനിയുടെ വായിൽ നിന്ന് മൊഴിയുന്ന പൊൻമുത്തുകളായിരിക്കുന്ന വാക്കുകൾ വലിയ മാറ്റമൊന്നുമില്ലെങ്കിലും അത് ഹൃദയത്തെ സ്പർശിക്കുന്നതായിരുന്നു എന്ന് പറയട്ടെ. പ്രാർത്ഥനയെക്കുറിച്ച്, ഉപവാസത്തെക്കുറിച്ച്, നോമ്പിനെക്കുറിച്ച്, അങ്ങനെ ജീവിതത്തിൻ്റെ പ്രത്യേകമായി നാം ഓർത്തിരിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി അത് തിരുമേനിയിൽ നിന്ന് കേൾക്കുമ്പോൾ ആരുടെയും ഹൃദയത്തെ സ്പർശിക്കും. കാരണം അത് ജീവിതത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ഉതിരുന്ന വാക്കുകളാകുന്നു എന്നുള്ളത് കൊണ്ട് അങ്ങനെ എന്നെയും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. പല വർഷങ്ങൾ എന്നെ അനുഗ്രഹിച്ച് പ്രസംഗത്തിനായിട്ട് വിട്ടിട്ടുള്ളത് ഞാൻ ഓർക്കുന്നു. ഇങ്ങനെ ഏറെ കടപ്പാടുകൾ ഉള്ള, അത് മാത്രമല്ല എൻ്റെ സഹധർമ്മിണിക്ക് വലിയൊരു അഡ്മിഷൻ കിട്ടിയ സമയത്ത് പാമ്പാടി തിരുമേനിക്കലാണ് ആദ്യം വന്ന് പറയുന്നത്. പറഞ്ഞപ്പോൾ തിരുമേനി അനുഗ്രഹിച്ച് കൈപ്പറ്റി തുറന്ന് ഒരു തുക കൊടുത്തു. അതും കൊണ്ടാണ് വലിയൊരു പഠിക്കുവാൻ പോയത്. അങ്ങനെ എന്നെ മാത്രമല്ല എൻ്റെ ജീവിത പങ്കാളിക്കും പാമ്പാടി തിരുമേനിയിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങൾ ഒട്ടേറെയാണ്. ആ പുണ്യപിതാവിനെ അനുസ്മരിക്കുവാൻ ലഭിച്ച ഈ സമയം ഞാൻ ഒട്ടും നഷ്ടമാക്കുന്നില്ല. എൻ്റെ ജീവിതത്തിൽ കടക്കട്ടെ. ഒന്നാമത് ആ ജീവിത രേഖ ഞാനെന്ന് പറയട്ടെ. നാം ഓർക്കുന്ന സമയത്ത് പ്രത്യേകിച്ചും ചിന്തിക്കുവാനായിട്ടുള്ള ഒരു വസ്തുത, അദ്ദേഹം 1985 ഏപ്രിൽ 5 നാളെ അദ്ദേഹത്തിൻ്റെ 103-ാം ജന്മദിനം കൂടിയാണ്. അതും കൂടി നമുക്ക് ഓർത്തിരിക്കാം. അദ്ദേഹം 14-ാമത്തെ വയസ്സിൽ ശമ്മാശനായി എന്നുള്ളത് മാത്രമല്ല 21-ാമത്തെ വയസ്സിൽ അദ്ദേഹം കശിഷ ആയി. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ റമ്പാനുമായി. 23 വർഷങ്ങൾ റമ്പാനായി പ്രാർത്ഥനാനിരതനായി ആത്മീയ ശക്തി ഊർജം അനുഭവിച്ചു കഴിഞ്ഞിട്ടാണ് നെത്രാനുസ്ഥാനത്തേക്ക് അദ്ദേഹം എത്തിച്ചേർന്നത്. ഇന്നിപ്പോൾ പലപ്പോഴും വിവാഹിതരല്ലാത്ത അച്ഛന്മാര് ഇങ്ങനെയൊക്കെയുള്ള പല്ലിയും കണ്ടിട്ട് ഒരു ദിവസത്തേക്ക് ഒരു റമ്പാനാക്കി പിടിപ്പിച്ചിട്ട് പിറ്റേ ദിവസം എത്താനാക്കുന്ന ഏർപ്പാട് ഇപ്പോൾ ഉണ്ട്. അതെന്തിനെന്ന് എനിക്കറിയാൻ പാടില്ല. അതിൻ്റെ ആവശ്യം ഉണ്ടോ എന്ന് ചിന്തിക്കേണ്ടതാണ്. ദേവാലയക്കാരെ മാത്രം റമ്പാനാക്കിയിരുന്ന കാലത്ത് അന്ന് അതിനാവശ്യവും പ്രസക്തിയും ഉണ്ടായിരുന്നു. ഇന്നത് പോയിട്ട് അങ്ങനെ അല്ലാത്ത ആളുകളെ എടുക്കുമ്പോൾ ഒരു ദിവസത്തേക്ക് ഒരു നേതാക്കാരനായി 2 ദിവസത്തേക്ക് ആക്കി വെച്ചിട്ട് എന്തിനത് പോകട്ടെ. 23 വർഷം ഈ മലയിൽ ഈ ഇവിടെ കുളിര് കെട്ടി താമസിച്ചുകൊണ്ട് പ്രാർത്ഥനാനിരതനായി ജീവിതം നയിച്ച ആൾ. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം 44-ാമത്തെ വയസ്സിൽ മെത്രാൻ ആയി. 80-ാമത്തെ വയസ്സ് പൂർത്തിയാകുന്ന അന്ന്, ജന്മദിനത്തിന്റെ അന്ന് തന്നെ അദ്ദേഹം പിരിയാദനായി. 1965 ഏപ്രിൽ 5 അദ്ദേഹം നിര്യാതനായി. ഇത് 53-ാമത്തെ ചരമ വാർഷികമാണ് നാം ആചരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ഭദ്രാസനത്തിൽ ദീർഘകാലം, അതായത് അദ്ദേഹം ഈ ഭദ്രാസനത്തിൽ എത്രയും ദീർഘമായും ഭരിച്ചിട്ടും ഒരു അസ്വാസ്ഥ്യം ഉണ്ടാകാതെ എല്ലാവരുടെയും സ്നേഹവും ആദരവും ആർജിച്ച് കടന്നുപോയ ഒരു പിതാവായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ ഓർക്കുന്നത്. സമയത്തിന്റെ പരിമിതിയുണ്ട്. 3 കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ വയ്ക്കാം ആ പിതാവിന്റെ ജീവിതത്തിൽ നിന്ന്. ഒട്ടേറെ കാര്യങ്ങൾ പറയാനുണ്ട്, എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന വസ്തുതകൾ. സമയത്തിന്റെ പരിമിതി കൊണ്ട് ഓർത്തിരിക്കാൻ എളുപ്പമുള്ളത് കൊണ്ടും 3 കാര്യങ്ങൾ മാത്രം എടുത്തു പറയട്ടെ. 1, ഹി വാസ് എ മാൻ ഓഫ് ഡിവോട്ട് പ്രെയർ. അദ്ദേഹത്തെ പ്രാർത്ഥനാ മനുഷ്യൻ എന്ന് മാത്രമേ വിശേഷിപ്പിക്കാൻ ഒക്കുകയുള്ളൂ. അദ്ദേഹത്തിന്റെ യോഗ്യത, മെത്രാനാകുന്നതിനുള്ള യോഗ്യത പ്രിയച്ചെടിയോ പൂച്ചെടിയോ ഒന്നും ആയിരുന്നില്ല. അദ്ദേഹത്തിന് കോളേജിലുള്ള വിദ്യാഭ്യാസം ഇല്ല. ഒരു വലിയ പ്രസംഗ പ്രഗത്ഭനായ പ്രസംഗകനായിരുന്നില്ല. ഒരു വലിയ വേദശാസ്ത്രത്തിനായിരുന്നില്ല അദ്ദേഹം. പിന്നെയോ മൃദുഭാഷയും അതേസമയത്ത് പരിമിതമായിരിക്കുന്ന വിധത്തിൽ മാത്രം മിതഭാഷയും ആയിരുന്ന ആളാണ്. ഈ രണ്ടു വാക്കും അദ്ദേഹത്തെ ഒപ്പിച്ച് ഉപയോഗിക്കാം, മിതഭാഷയാണ്. അതുപോലെ മൃദുഭാഷയുമാണ്. ശബ്ദമൊന്നും അധികം ഉയരത്തില്ല, പതിയെ പറയുന്ന ആൾ. ആ പിതാവ് മെത്രാപ്പോലീത്ത ആകുവാനുള്ള യോഗ്യത, അദ്ദേഹത്തിന്റെ ഡിഗ്രികളോ അദ്ദേഹത്തിന്റെ പ്രസംഗ പാഠവുമോ അതുപോലെ തന്നെ ഭരണപരമായിരിക്കുന്ന സാമർഥ്യമോ ഒന്നും ആയിരുന്നില്ല. പിന്നെന്താണ് അദ്ദേഹത്തെ അതിലേക്ക് യോഗ്യനാക്കി തീർത്തത് എന്ന് ചോദിച്ചാൽ, അത് ഒരു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു എന്നുള്ളത് മാത്രമാണ്. ഇന്നും നമുക്ക് ആവശ്യമായിരിക്കുന്ന അത് തന്നെയാണ് ഭൗതികത്വത്തിന്റെ അതിപ്രസരം. ഇന്ന് നമ്മുടെ എല്ലാ മേഖലകളിലേക്ക് കടന്നെത്തിയിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അവര് എത്തിക്കഴിഞ്ഞു, ഇനി എന്റെ പ്രസംഗത്തിൽ പ്രസക്തിയില്ല. നിശബ്ദത പാലിക്കുക, അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞ 1-ാമത്തെ കാര്യം ഹി വാസ് എ മാൻ ഓഫ് ഡിവോട്ട് പ്രെയർ എന്നുള്ളതാണല്ലോ. പ്രാർത്ഥന ആരെയും കേൾപ്പിക്കുവാനുള്ളതല്ല, ആരുടെയും പ്രീതി നേടുവാനുള്ളതല്ല, ആരുടെയും അതുപോലെ തന്നെ പ്രശംസ പിടിച്ചു പറ്റുവാനല്ല. അങ്ങനെ പ്രാർത്ഥിച്ച ഒരു കൂട്ടം ഉണ്ടായിരുന്നു നമ്മുടെ കർത്താവിന്റെ കാലത്ത്. പ്രാർത്ഥനയുടെ സമയം വരുമ്പോൾ തിരുക്കവലിയിൽ പോയി നിന്നുകൊണ്ട് കൈ രണ്ട് ഉയർത്തി പിടിച്ചുകൊണ്ട് ഉച്ചത്തിൽ പ്രാർത്ഥിക്കും. എന്തിനോ കടന്നുപോകുന്ന ഓരോരുത്തരും കണ്ട് ഈ മനുഷ്യന്റെ പ്രാർത്ഥനയെപ്പറ്റി പ്രത്യേകമായി അഭിനന്ദിക്കുവാൻ, പ്രശംസിക്കുവാൻ, മറ്റുള്ളവർക്ക് പ്രകീർത്തി നേടുവാൻ പ്രാർത്ഥിച്ചിട്ടുള്ളവരുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ അന്നത്തെ വഴിതെറ്റിയ പ്രാർത്ഥനാ അനുഭവത്തെ വിലയിരുത്തിക്കൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ ആവരുത്, പിന്നെന്ത് ചെയ്യണം? അവയിൽ കടന്ന് വാതിൽ അടച്ച് രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് നിങ്ങൾ സംസാരിക്കണം, നിങ്ങൾ ആശയവിനിമയം ചെയ്യണം. ആ തത്വം അംഗീകരിച്ച ഒരു പിതാവായിരുന്നു പാമ്പാരി തിരുമേനി. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തന്റെ കല്ലറ പണിത് മുകളിൽ സ്ലാബിട്ട് അതിന് മുകളിൽ ഞാൻ വന്ന് കണ്ടിട്ടുണ്ട്. പലപ്പോഴും അവിടെ ചെന്ന് ഞാൻ കൈമുത്തിയിട്ടുണ്ട്. അവരെ പ്രാർത്ഥനാനിരതരായി കഴിച്ചു കൂട്ടുന്ന ഒരു വ്യക്തി. തന്റെ തന്നെ ശവകുടീരം, തന്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം ഇത് എന്ന് നിർണയിച്ച് അതിന് മുകളിൽ പ്രാർത്ഥനയിൽ കൂടി ദൈവവുമായി സംസർഗം ചെയ്യുന്ന ഒരു അത്ഭുത പ്രഭാ പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ശക്തിയുള്ളത്. അതുകൊണ്ടാണ് പ്ലേഗ് കുന്നംകുളം ദേശം മുഴുവനും അങ്ങനെ ആക്രമിച്ചത്. കുന്നംകുളത്തിന്റെ പ്രതിനിധിയായി നമ്മുടെ ജൂലിയോസ് സിനിമയിൽ ഇവിടെ ഇരിപ്പുണ്ട് സാക്ഷ്യം നൽകുവാൻ. അന്ന് ഭവനങ്ങൾ തോറും ഈ മഹാദുരിതം പ്രവേശ കടന്നെത്തിയിട്ട് അനേകർ മരിച്ച് ചത്തൊടുങ്ങിക്കൊണ്ടിരുന്ന സമയത്ത് എങ്ങനെ നേരിടും എന്നുള്ളത് വലിയ പ്രതിസന്ധിയായിരുന്നു. പോകുവാൻ അദ്ദേഹം സന്നദ്ധനായി അവിടെ പോയി. അവിടെ പോയി ചെയ്ത് 3 ദിവസത്തെ ഉപവാസം പ്രഖ്യാപിച്ചു. ഭവനങ്ങൾ തോറും കയറി ഇറങ്ങി പ്രാർത്ഥിച്ചു. അതിനുള്ള ധൈര്യം ആൾക്കാർ കിട്ടുന്നത് അന്ന് പകർച്ചവ്യാധി എന്ന് പറഞ്ഞാൽ തീർന്നു, അത് പ്രതിരോധമൊന്നുമില്ലെന്നവിടെ അക്കാലത്ത്. അങ്ങനെയുള്ള സമയത്ത് ആ രോഗത്തെ പ്രതിരോധിക്കുവാൻ ഔഷധമല്ല പിന്നെന്താ ശക്തിയുള്ളത്? പ്രാർത്ഥന. ആ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടെന്ന് തെളിയിച്ചുകൊണ്ട് അദ്ദേഹം ഭവനങ്ങൾ തോറും കയറി ഇറങ്ങി ആ പ്രാർത്ഥന നടത്തിയതിന്റെ ഫലമായിട്ട് പ്ലേഗ് കുന്നംകുളത്ത് നിന്ന് നിർമാർജ്ജനം ചെയ്യപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ഇന്നും കുന്നംകുളത്തുകാർക്ക് പാമ്പാടിത്തീമേ എന്ന് കേൾക്കുമ്പോൾ പുറം അണിയുന്ന ഒരു അനുഭവമാണ്. ഈ പെരുന്നാളിൽ അവിടെ നിന്ന് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും മറ്റവസരങ്ങളിലും കാരണം അവരുടെ പൂർവികന്മാർക്ക് ലഭിച്ച ഈ വലിയ ഒരു അനുഗ്രഹം ഈ പിതാവിന്റെ പ്രാർത്ഥനയിൽ കൂടിയാവുന്നു എന്നുള്ളത് നാം ഇവിടെ ഓർക്കേണ്ടതാണ്. ഇത് നമുക്ക് പറ്റിയിരിക്കുന്ന വലിയ പരാജയം. അച്ഛന്മാർ ഉൾപ്പെടെയുള്ള എല്ലാവർക്കെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. നമുക്ക് പറ്റിയിരിക്കുന്ന പരാജയം പ്രാർത്ഥന എന്നുള്ളത് ഒരു ചടങ്ങായിട്ട് തീരുന്നു എന്നുള്ളതും പലപ്പോഴും അത് മുടങ്ങിപ്പോകുന്നു എന്നുള്ളതും അതിലുള്ള തീക്ഷണ ഇല്ലാതായിരിക്കുന്നു എന്നുള്ളതും നമ്മുടെ ഇന്നത്തെ ഏറ്റവും വലിയ പോരായ്മയായി ഞാൻ കാണുന്നു. നിങ്ങൾ കുടുംബങ്ങളെടുത്ത് നോക്ക്, എത്ര കുടുംബങ്ങളിൽ കുടുംബ പ്രാർത്ഥന ക്രമമായി നടത്തുന്നുണ്ട്? ഇല്ല എന്ന് മാത്രമേ പറയാൻ ഒക്കുള്ളൂ. എന്നൊരു കാലത്ത് നമുക്ക് അഭിമാനിക്കുവാൻ ഉണ്ടായിരുന്നത് മറ്റൊന്നുമായിരുന്നില്ല. നമ്മുടെ ആത്മീയ മൂല്യങ്ങളെ മുഴുകെ പിടിക്കുന്ന പ്രാർത്ഥനയുടെ അനുഭവം ഉണ്ടായിരുന്ന അമ്മമാരും അമ്മച്ചി വല്യപ്പന്മാരും ഉണ്ടായിരുന്നു. അവരുടെ തലമുറയൊക്കെ പോയി. ഇന്ന് ഈ ഒരു അനുഭവത്തിൽ എല്ലാത്തിനും ചാനലും നീക്കിക്കൊണ്ട് ഒന്ന് കഴിഞ്ഞ് മറ്റൊന്ന് വൈകുന്നേരത്തെ സമയം അങ്ങനെ പിന്നെ എഴുന്നേൽക്കുന്ന എപ്പോഴും ഈ വിധത്തിൽ കുടുംബത്തിൽ പ്രാർത്ഥന നഷ്ടമായിരിക്കുന്നു. അപ്പോഴാണ് പാമ്പാടിത്തീമേനിയുടെ ഓർമ്മ നടത്തുന്ന ഈ ദിവസം ഇതിൽ സംബന്ധിക്കുന്ന ഓരോ വ്യക്തിയും ആത്മാർത്ഥമായി നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ശോധന ചെയ്യേണ്ടിയിരിക്കുന്ന സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. എന്റെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെ? അത് നിശ്ചയായി, അത് കൃത്യമായി നടത്തുവാൻ സാധിക്കുന്നുണ്ടോ എന്ന്. മോർ തിങ്സ് ആർ റോഡ് ബൈ പ്രയർ ദൻ ദ വേൾഡ് ഡ്രീംസ് ഓഫ്. ഈ ലോകം സ്വപ്നം കാണുന്നതിനേക്കാൾ ഏറെ കാര്യങ്ങൾ പ്രാർത്ഥനയിൽ കൂടി സാധ്യമാകും എന്നുള്ളത് നാം ഓർക്കേണ്ടതാണ്. എന്റെ നവതിയൊക്കെ നടത്തിയ സമയത്ത് എന്റെ മനസ്സിൽ വരുന്നു ഒരൊറ്റ ചിന്തയേ ഉണ്ടായിരുന്നുള്ളൂ, ഇനി എത്ര നാളും എനിക്കത് നിശ്ചയമില്ല. തമ്പുരാന്റെ അന്ത്യകാലം ആസ് എ മാൻ ഓഫ് പ്രെയർ പ്രാർത്ഥിക്കുന്നവരായി രാത്രിയും എഴുന്നേറ്റ് മറ്റവസരങ്ങളൊക്കെ പ്രാർത്ഥിക്കുവാൻ കരുതിയിരുന്നായി അത് കരുതി മറ്റൊന്നും നേടുവാനായിട്ടില്ല എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ പാമ്പാടിത്തീമേനിയുടെ 53-ാം ജന്മവാർഷികത്തിൽ വന്ന് സംബന്ധിക്കുന്ന നിങ്ങൾക്ക് അദ്ദേഹത്തിൽ കേൾക്കേണ്ടിയിരിക്കുന്ന 1-ാമത്തെ സന്ദേശം, മകനെ മകളെ നിന്റെ പ്രാർത്ഥന എങ്ങനെ? തമ്പുരാൻ എപ്പോഴും തിരുമേനി ദൈവത്തെ കർത്താവിനെപ്പറ്റി പറയും. തമ്പുരാൻ തമ്പുരാൻ എന്നെ പറയുള്ളൂ. തമ്പുരാൻ എന്തുമാത്രം പ്രാർത്ഥന കേൾക്കും എന്ന് പറയുകയാണ്. തമ്പുരാൻ പ്രാർത്ഥന കേൾക്കുന്ന തമ്പുരാൻ ഇത്രയധികമായി പ്രാർത്ഥിച്ചു എങ്കിൽ കുഞ്ഞുങ്ങളെ നമുക്ക് എത്രയധികമായി വേണം എന്ന് പലപ്പോഴും അദ്ദേഹം പറയുമായിരുന്നു. കാരണം കർത്താവിന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് സമുന്നതമായ ഒരു സ്ഥാനമുണ്ടായിരുന്നു. പ്രാർത്ഥനയെപ്പറ്റി പഠിപ്പിച്ചത് ഒട്ടേറെ ദൃഷ്ടാന്തങ്ങളിൽ കൂടി ഉപമകളിൽ കൂടി മറ്റും മറ്റുമായി പ്രാർത്ഥനയെപ്പറ്റിയുള്ള പ്രബോധനം മാത്രമല്ല അതിന് ഉത്തമമായ മാതൃക കാണിച്ചു തന്നുകൊണ്ട് സുപ്രധാന സംഭവങ്ങൾ വരുമ്പോഴൊക്കെ വേറിട്ട് പോയി പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും അതിരാവിലെ വേറിട്ട് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ പ്രാർത്ഥനയുടെ ഒരു പ്രചോദനം കർത്താവിൽ നിന്ന് അതിനുശേഷം പരിമലത്തിരുമേനിയിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ടാണ് പാമ്പാടി തിരുമേനി വലിയ പ്രാർത്ഥന മനുഷ്യനായി തീർന്നത്. അക്കാര്യമാണ് എനിക്ക് ഒന്നാമത് ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത്. രണ്ടാമത് ഞാൻ അദ്ദേഹത്തെ പറ്റി പറയുന്നത്, He was a man of universal love. സ്നേഹത്തിന്റെ ഒരു വലിയ ആ ഒരു ചാനലായിരുന്നു തിരുമേനി. അദ്ദേഹത്തിന് വലിപ്പച്ചെറുപ്പം ഒന്നുമില്ല. അവിടുന്ന് ആ എല്ലാവരെയും സ്നേഹിക്കുവാനുള്ള ഒരു കഴിവ്, ആരോടും പക്ഷാഭേദം കാണിക്കാതെ ഏതെങ്കിലും ആരോട് പ്രത്യേകമായ മമത കൂടുതലായിട്ടോ ചിലരോട് വിദ്വേഷമായിട്ടോ ഒന്നുമില്ലാതെ എന്താണ് ക്രിസ്തീയ സ്നേഹം എന്നുള്ളത് സ്വജീവിതത്തിൽ കൂടി വെളിപ്പെടുത്തിയ ധന്യ ആത്മാവാണ് പാമ്പാടി തിരുമേനി. ഞാൻ പറയും, ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും ശക്തമായി നിൽക്കേണ്ട ഒരു സുഹൃതം എന്ത് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, നഥിങ് ബട്ട് ലവ്. സ്നേഹമല്ലാതെ മറ്റൊന്നുമല്ല. അതുണ്ടെങ്കിൽ മറ്റൊക്കെ നമ്മളുടെ ജീവിതത്തിൽ കടന്നെത്തിക്കൊള്ളും. കുടുംബത്തിലും സ്നേഹമില്ലാത്തത് കൊണ്ടാണ് പൊട്ടിത്തെറികളും അതുപോലെ മറ്റ് അനാശാസ്യങ്ങളായ പലരും നടക്കുന്നത്. ആ സ്നേഹമാണ് ദീർഘമായി ക്ഷമിക്കുന്ന, എല്ലാം പൊറുക്കുന്ന, എല്ലാം സഹിക്കുന്ന, ആ ദോഷം കണക്കിടാതിരിക്കുന്ന ആ ദിവ്യ സ്നേഹത്തിന്റെ ഒരു വലിയ പ്രകാശ ഗോപുരമായിരുന്നു തിരുമേനി. അത് വന്നിട്ടുള്ളവർക്കൊക്കെ ഈ കുന്ന് കയറി ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ആ മുഖത്തൊന്ന് നോക്കി ആ അടുക്കളൊന്ന് എത്തിക്കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം. പിന്നെ ചോദിക്കുന്നത്, നീ വലുതും കഴിച്ചോ? അതുകൊണ്ട് കേട്ട് കഴിയുമ്പോൾ ആ സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും ആ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരികയാണ്. അതാണ് ഇന്ന് നമുക്ക് നഷ്ടമായിരിക്കുന്നതാണ്. ഇന്ന് അധികാരത്തിൻ്റെ ശബ്ദം, സ്വാർത്ഥതയുടെ ശബ്ദം, അതുപോലെ തന്നെ അഹം, അതാ ഇന്ന് കൂടുതൽ എവിടെയും 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 പ്രകടമാകുന്ന ഇതാണ് ഈഗോ. അതുപോലെ തന്നെ സ്വാർത്ഥപരമായിരിക്കുന്ന ലക്ഷ്യങ്ങൾ, അതിനെയൊക്കെ അതിജീവിക്കുന്ന ഒരു സുഗതമാണ് എന്ത് സ്നേഹം എന്ന് പറയുന്നത്. ആ സ്നേഹം, തിരുമേനിയുടെ സ്നേഹം ഈ മനുഷ്യരിൽ മാത്രമല്ല ഒരുങ്ങി നിന്നത് എന്നും കൂടി ഓർക്കണം. പക്ഷിമൃഗാദികളിലേക്കും കൂടി ഈ പ്രകൃതിയിലേക്കും കൂടി ഒഴുകി ചെല്ലുന്നതായിരുന്നു തിരുമേനിയുടെ സ്നേഹം. അത് അത്ഭുതകരമാണ്. പക്ഷി അവിടെ തെല്ലുമ്പോൾ നായ്ക്കൾ തിരുമേനിയുടെ കൂട് വട്ടമിടും. പ്രാക്കൾ ഒരു ശബ്ദം വയ്ക്കുമ്പോൾ വന്ന് തോളത്തൊക്കെ ഇരിക്കും, അത് തീറ്റയിട്ടുകൊടുക്കും. അതുപോലെ മറ്റെല്ലാ ജീവജാലങ്ങളുമായിട്ട് ഇത്രയധികമായ സ്നേഹം എന്താ ഉള്ളത്? ആ ഹൃദയത്തിൻ്റെ നൈർമല്യവും ആ സ്നേഹത്തിൻ്റെ വിശാലതയും ആ യൂണിവേഴ്സലിസം ഓഫ് ഇസ്ലാം, അത് നമ്മൾ പ്രത്യേകിച്ചും ഓർക്കേണ്ടതാണ്. ഇന്ന് ഈ ഒരു വലിയ ക്വാളിറ്റിയാണ് നമ്മുടെ സമൂഹത്തിൽ കുറഞ്ഞു കുറഞ്ഞ. സ്വാർത്ഥതയും അഹന്തയും തൻകാര്യവും താൻ പോരുമയും അതുപോലെ തന്നെ മറ്റുള്ളവരെ എങ്ങനെ ദ്രോഹിക്കാം, എങ്ങനെ ഭാരവയ്ക്കാം എന്നുള്ള വിചാരത്തിൽ ഇന്ന് നടമാടുന്ന സമൂഹത്തിൽ സ്നേഹത്തെപ്പറ്റിയുള്ള വലിയ സന്ദേശം, അത് മനുഷ്യരോട് മാത്രമല്ല പ്രകൃതിയിലുള്ള സകലത്തിനോടുമുള്ള ആ നിഷ്കളങ്കമായ സ്നേഹത്തിൻ്റെ ആ ഒരു വലിയ നിദർശനമായിരുന്നു തിരുമേനി എന്ന് ഞാൻ പറയട്ടെ. മൂന്നാമത്തെ കാര്യവും കൂടി ഞാൻ ചുരുക്കമായി പറയാം. അദ്ദേഹത്തിൻ്റെ ഗ്രേറ്റ് ജനറോസിറ്റി, കൊടുക്കുന്നതിനുള്ള ഔദാര്യത്തിൻ്റെ കേദാരമായിരുന്നു അദ്ദേഹം. ഒന്നും വൈകിട്ടത്തെ അത്താഴത്തിലുള്ളതാണെങ്കിലും ആരെങ്കിലും വന്ന് ചോദിച്ചാൽ ഉടൻ കൊടുക്കും. എണ്ണി നോക്കിയല്ല, അളന്നു നോക്കിയല്ല, തൂക്കിയല്ല, കയ്യിൽ കിട്ടുന്നതെന്ന് അതേപടി കൊടുക്കുന്ന ഒരു സ്വഭാവം മറ്റാരിലും ഞാൻ കണ്ടിട്ടില്ല. പലപ്പോഴും അദ്ദേഹവും അദ്ദേഹത്തിന്റെ സഹായിയായിരുന്ന പൊട്ടൻ എന്ന് പറയുന്നത് തെറ്റാണെങ്കിലും അദ്ദേഹവുമായി തോമസിയേശുമായിട്ടും ഇണർച്ച ഉണ്ടാകുന്നതിന് ഒരു കാര്യം അത്താഴത്തിലുള്ളതാണെങ്കിലും കൊടുക്കാൻ പറഞ്ഞാൽ കൊടുത്തേ മതിയാവുള്ളൂ. ഈ കുന്നിന്റെ മുകളിലേക്ക് സഹായത്തിന്റെ കലവുമായി എത്തിയിട്ടുള്ള ആരും നിരാശരായി പോയിട്ടില്ല എന്നുള്ളത് പരമസത്യമാണ് പ്രിയമുള്ളവരിൽ. ആ തിരുമേനിയുടെ ആ ഒരു വലിയ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇവിടെ പല സഹായിക്കുവാൻ തക്കുള്ള ചില പ്രസ്ഥാനങ്ങളൊക്കെ ഉയർന്നു വന്നത് തിരുമേനിയുടെ പ്രാർത്ഥനയും അതിൻ്റെ പ്രോത്സാഹനവുമായിരുന്നു. നിങ്ങൾ ഓർക്കണം. അതുകൊണ്ട് ഇത് ഒരു വലിയ ഒന്നാണ്. കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് ഞാൻ ഉദ്ധരിക്കാം, അതേത് സുവിശേഷത്തിലാണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കണം. ഇവിടെ ബൈബിൾ സ്റ്റഡിയൊക്കെ നടക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഉത്തമം എന്ന് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നു, ഏത് സുവിശേഷത്തിലാണ് അത് എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞില്ല. കൊള്ളാം, വിളിക്ക്. അപ്പോസ്തല പ്രവൃത്തികളിലാണ് ഇതുള്ളത്. കാര്യം സുവിശേഷങ്ങളിൽ എങ്ങും ആ വാക്യമില്ല. പൗലോസ് അപ്പോസ്തലനെ വാക്യം ഉദ്ധരിക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ അവസാനത്തിൽ. പൗലോസ് ഉദ്ധരിക്കുന്നു. അപ്പൊ കർത്താവിന്റെ എത്രയോ മൊഴികൾ രേഖപ്പെടുത്താതെ മൺമറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതിങ്ങനെ പൗലോസ് ഓർത്തിരുന്നു. അതുകൊണ്ട് പൗലോസ് ആ പ്രസംഗത്തിൽ ഉദ്ധരിച്ചു. 21-ാം അധ്യായം അപ്പോസ്തോൽ പ്രവൃത്തികളിൽ 20-ാം അധ്യായത്തിന്റെ അവസാനത്തെ ഭാഗത്ത് അപ്പോസ്തോൽ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞ ഒരു കാര്യമാണ് യേശു ക്രിസ്തു, ക്രിസ്തു താൻ പറഞ്ഞ വാക്ക് എന്ത്, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഉത്തമം എന്ന് കർത്താവ് പറഞ്ഞത് പൗലോസ് അപ്പോസ്തോലിന് ഓർക്കുന്നുണ്ട്. അദ്ദേഹം അതാണ് തൻ്റെ ശിഷ്യഗണങ്ങളെ പ്രബോധിപ്പിച്ചത്, കൊടുക്കുക എന്നുള്ളത്. അതാ യേശു ക്രിസ്തു പഠിപ്പിച്ചിട്ടുള്ളത്, ഗിവ് എന്നുള്ളത്. അവിടുന്ന് വന്നത് തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ് പിതാവ് പറയുന്നത്. തൻ്റെ ഏകപുത്രനെ നൽകി എന്നാണ്. ഗിവിങ് എന്നുള്ളത് ക്രിസ്ത്യ വിശ്വാസത്തിൻ്റെ മൗലികമായിരിക്കുന്ന ഒന്നാണ് ഈ നൽകുക എന്നുള്ളത്. പക്ഷെ ഇന്ന് ആർജനാസക്തിയാണ്. ഇങ്ങോട്ട് എന്ത് എങ്ങനെയാകാം, ഏത് വിധത്തിൽ നമുക്ക് നേടിയെടുക്കാം, ഏത് വിധത്തിൽ നമുക്ക്, അഥവാ വല്ലതും കൊടുക്കുന്നു എങ്കിൽ ക്യാമറക്കാരനെ അവിടെ കൊണ്ട് നിർത്തിയിട്ട് ആ കൊടുക്കുന്നത് അവൻ്റെ ക്ലിക്ക് ചെയ്യണം. ആ സമയത്ത് ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ ഒന്നും കൂടെ കൈക്രിയ കാണിച്ചുകൊണ്ട് അത് എടുക്കണം, അത് പത്രത്തിൽ വരണം. പ്രസിദ്ധിക്ക് വേണ്ടി കൊടുക്കുന്ന, ദാനം ചെയ്യുന്ന അനുഭവവും സ്നേഹത്തിൽ നിന്ന്, മറ്റുള്ളവരെപ്പറ്റിയുള്ള കരുതലിൽ നിന്ന് കൊടുക്കുന്ന ആ ദാനവും തമ്മിൽ, ഔദാര്യവും തമ്മിൽ എന്തോ ഒരു വ്യത്യാസമാണ്. അതുകൊണ്ടാണ് കർത്താവ് പരീശന്മാർ കൊടുക്കുന്നതിനെ പറ്റി വിമർശിച്ചിരിക്കുന്നത്. അവരെന്തോ ചെയ്യും, അവരെ കീശയും ചിന്തകളെയൊക്കെ കുലുക്കിയിട്ടും കൊണ്ട് വന്ന് അത് കിളിക്കുമ്പോൾ ആളുകൾ ഓടി വരും. അപ്പോൾ എല്ലാവരും കാണുക ഇത് അങ്ങോട്ട് എടുത്തു കൊടുക്കും. നിങ്ങളോ കൊടുക്കുമ്പോൾ അങ്ങനെയാവില്ല, എന്തോ ചെയ്യണമെന്നാ പറഞ്ഞത്, നിന്റെ വലം കൈ കൊണ്ട് ചെയ്യുന്നത് നിലയെടുത്ത് കഴിയാറിയരുത്. അത് പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, പ്രാർത്ഥനയായിരുന്നാലും ഔദാര്യമായിരുന്നാലും അത് ആരുടെയും പ്രീതിയെ നേടുന്നതിന് വേണ്ടിയോ ആരുടെയെങ്കിലും പ്രസാദം കരു സ്വായത്തമാക്കുന്നതിന് വേണ്ടിയോ ആകരുത് എന്നുള്ള ആ ഒരു കാര്യം നാം ഓർക്കേണ്ടതാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ഇത് നാം പ്രത്യേകിച്ചും ഓർത്തിരിക്കേണ്ട ഒന്നാണ്. ഞാൻ യഹൂദി യെരുശലേമിൽ ഒരു വർഷം താമസിച്ചപ്പോൾ കണ്ട രണ്ട് തടാകങ്ങളുടെ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. രണ്ട് തടാകങ്ങൾക്ക് വേദപുസ്തകത്തിൽ പേര് കടലെന്ന, ഗലീലക്കടലും പിന്നെ ചാവുകടലും എന്ന രണ്ട് തടാകങ്ങൾ മാത്രമേ ഉള്ളൂ, അത് കടലൊന്നുമല്ല. അതിൽ ഒന്ന് വടക്കേ ഉള്ളതാണ്, ഹെർമോനിൽ നിന്ന് ഒഴുകി വരുന്ന, പനിമഞ്ഞിൽ നിന്ന് അത് മഞ്ഞ ഉരുകി നല്ല ശുദ്ധജലം യോർദാനിൽ കൂടി ഒഴുകി എത്തുന്നു ഗലീലയിൽ. ആ ഗലീലയിലെ വെള്ളം പിന്നെയും യോർദാനിൽ കൂടി താഴേക്ക് പോകുന്നു. അതുകൊണ്ട് എന്ത് സ്വീകരിക്കുക മാത്രമല്ല അത് കൊടുക്കുകയും കൂടി ചെയ്യുന്നത് കൊണ്ട് യോർദാനിലെ വെള്ളം സംശുദ്ധമാണ്. അവിടെ എല്ലാ തരത്തിലുള്ള മത്സ്യങ്ങളും ഉണ്ട്. ഏതാണ്ട് 80 തരം വൈവിധ്യമാർന്ന മത്സ്യങ്ങൾ ഈ ഗലീല തടാകത്തിലുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ സമ്പുഷ്ടമായിരിക്കുന്ന ജലം ഉള്ള ഒന്ന് എന്തുകൊണ്ട് സ്വീകരിക്കുക മാത്രമല്ല അത് പുറത്തോട്ട് കൊടുക്കുകയും കൂടി ചെയ്യുന്നു. അത് കഴിഞ്ഞ് യോർദാൻ ചെന്ന് എവിടെയാണ് ചെന്ന് വീഴുന്നതെന്നറിയാമോ? ചാവുകളിലാണ്. എന്താ അതിന് ആ പേര് വന്നത്? ഒരു ജീവി പോലും അതിനകത്ത് ജീവിക്കാൻ ഒക്കില്ല. കാരണം അത്രമാത്രം ഖരമെന്നുള്ള രാസപദാർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്നത് അതിൽ നിന്ന് പുറത്തോട്ട് ഒഴുക്കില്ല. അത് അവിടെ തന്നെ എല്ലാം ഉൾക്കൊണ്ട് കണ്ട് കിടക്കുകയാണ്. അപ്പൊ അത് ചത്ത കടലയാകാനും ഒക്കുകയുള്ളൂ. സ്വീകരിക്കുക മാത്രം ചെയ്തുകൊണ്ട് അത് മറ്റുള്ളവരിലേക്ക് പ്രവഹിക്കുവാൻ അതിനുള്ള അവസരവും അതിനുള്ള സാഹചര്യവും ഒരുക്കാതെ മാത്രം സ്വീകരിച്ചുകൊണ്ടിരുന്നാൽ ചാവുകളിന്റെ അനുഭവം പലർക്കും സംഭവിക്കും. അത് നാം ഓർത്തിരിക്കേണ്ടതാണ്. അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, പാമ്പാടി തിരുമേനിയുടെ ഈ 3 ക്വാളിറ്റീസ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും ഓർത്തിരിക്കേണ്ടതാണ്. ഒന്ന്, ഹി വാസ് എ മാൻ ഓഫ് ഡിവോട്ട് പ്രയർ, വലിയൊരു പ്രാർത്ഥനാ മനുഷ്യൻ. നമ്മുടെ ജീവിതത്തെ നമുക്കതിനായി സമർപ്പിക്കാം. 2, അദ്ദേഹം യൂണിവേഴ്സലായിട്ട് സകലത്തെയും സ്നേഹിക്കുന്ന ഒരു സ്നേഹമൂർത്തിയായിരുന്നു പാമ്പാടി തിരുമേനി. 3, ഞാൻ പറഞ്ഞത് ഇത്ര ഉദാരമതിയായ ഒരാൾ വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് കർത്താവ് താൻ അരുളി ചെയ്ത വാക്ക് തൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായി പാലിച്ചുകൊണ്ട് അന്ത്യം വരെ ജീവിച്ച ആ മഹാപരിശുദ്ധന്റെ കബളത്തിൽ, ആ പ്രാന്തത്തിലാണ് നാം ഇരിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ ആ പരിശുദ്ധന്റെ പ്രാർത്ഥന നമുക്ക് പ്രേരണയും പ്രചോദനവുമായി തീരട്ടെ എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെയൊരു അവസരം എനിക്ക് തന്നതിന് പിതാക്കന്മാരോടൊക്കെയുള്ള എൻ്റെ സന്തോഷവും കൃതജ്ഞതയും ഞാൻ രേഖപ്പെടുത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആ പിതാവിൻ്റെ പ്രാർത്ഥന നമുക്കെല്ലാവർക്കും പ്രത്യേകമായി കാവലും ശക്തിയും നൽകുമാറാവട്ടെ.